2022 March 11 വെള്ളിയാഴ്ച കേരള ഗോമതി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് ഉണ്ണിമായ. താരമായി കെജ്രിവാൾ റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രസൂനസ് കണ്ടത്ത് ന്യൂഡൽഹി. യു പി എ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ലോക്പാൽ സമരത്തിൽ ഗാന്ധിയൻ അന്നാ ഹസാരയ്ക്കൊപ്പം കടന്നുവന്ന മുൻ IRS ഉദ്യോഗസ്ഥനായ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി തുടർച്ചയായി രണ്ടു തവണ ഡൽഹി സംസ്ഥാനം പിടിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവ ഏടാണ്. 10 വർഷത്തിനുള്ളിൽ പഞ്ചാബ് പിടിച്ചും ചരിത്രം തീർത്തിരിക്കുന്നു. വിവരാവകാശ പ്രവർത്തകന്റെ റോളിൽ അഴിമതിക്കെതിരെ പോരാട്ടം കുറിച്ച് കെജ്രിവാളിനെ രാഷ്ട്രീയക്കാരനായി അംഗീകരിക്കാൻ മടികാട്ടുന്ന വിമർശകർക്കുള്ള മറുപടി കൂടിയാണ് പഞ്ചാബിലെ ജയം. 10 കൊല്ലം മുൻപ് ഡൽഹിയിൽ രൂപമെടുത്ത പാർട്ടിയല്ല ആം ആദ്മി എന്ന് പാർട്ടി രൂപീകരിക്കാൻ ഒപ്പമുണ്ടായിരുന്ന യോഗേശ്വർ യാദവ്, പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേദി, അന്തരിച്ച ശാന്തി ഭൂഷൺ, സന്തോഷ് ഹെഗ്ഡേ തുടങ്ങിയവർ ഏകാധിപതിയെന്ന് കുറ്റപ്പെടുത്തി വിട്ടുപോയപ്പോൾ കെജ്രിവാൾ തളർന്നില്ല. അവിടെ നിന്ന് ഒറ്റയ്ക്ക് പാർട്ടിയെ നയിച്ച് വളർത്തി വലുതാക്കിയതിന്റെ ക്രെഡിറ്റ് കെജ്രിവാളിന് മാത്രം. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ്, പഞ്ചാബിൽ ഭഗവന്ത് സിംഗ് മാൻ തുടങ്ങിയ വിശ്വസ്തർ തുടക്കം മുതൽ ഒപ്പമുണ്ട്. വിദേശത്തു നിന്നടക്കം സംഭാവനകളുമായി സന്നദ്ധ സംഘടനകളുടെ ശൈലിയിൽ പ്രവർത്തനം തുടങ്ങിയ ആം ആദ്മി ഡൽഹിയിലെ അനുഭവങ്ങൾ സ്വാംശീകരിച്ച് ജനാധിപത്യ സ്വഭാവം കൈവരിച്ചിരിക്കുന്നു. കോൺഗ്രസ്, ശിരോമണി അകാലിദൾ, BJP തുടങ്ങിയ വമ്പന്മാരെ കാഴ്ചക്കാരാക്കി പഞ്ചാബിൽ നടത്തിയ കുതിപ്പിന് അടിസ്ഥാനം അതാണ്. കൃഷിക്ക് പേരുകേട്ട ഹരിയാന സിവാനി ജില്ലയിലെ അനാജ്മന്ദി ഗ്രാമത്തിൽ 1968 August 16 ജന്മാഷ്ടമി നാളിലാണ് അരവിന്ദ് കെജ്രിവാൾ ജനിച്ചത്. പഠിക്കുന്ന കാലത്ത് കണക്കിൽ മിടുക്കനായിരുന്ന കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുന്നില്ല. പ്രസംഗകലയിൽ അന്നേയുള്ള നൈപുണ്യം ആം ആദ്മി പാർട്ടിയുടെ കുതിപ്പിന് ഇന്ധനമായി. ഖൊരാഗ്പൂർ IIT നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ശേഷം 1989 ടാറ്റാ സ്റ്റീലിൽ ആദ്യ ജോലി. സിവിൽ സർവീസിന് പഠിക്കാൻ 1992 ജോലി വിട്ടു. 1995 ഇന്ത്യൻ റവന്യൂ സർവീസിൽ ചേർന്നത് വ്യക്തിപരമായും ഔദ്യോഗികമായും വഴിത്തിരിവായി. മസൂറിയിലെ പരിശീലന സമയത്ത് പരിചയപ്പെട്ട സുനിത ജീവിത പങ്കാളിയായി. രണ്ടുപേർക്കും ആദായ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാരായി ഡൽഹിയിൽ നിയമനം. ആദായ നികുതി വകുപ്പിലെ അഴിമതി കണ്ട് സഹികെട്ട് 2000 പരിവർത്തൻ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ച് പോരാട്ടം കുറിച്ചു. പിന്നീട് വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ആക്രമണം കൂടുതൽ ഏറ്റുവാങ്ങിയത് അന്തരിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് 2006 ലഭിച്ച മഗ്സസേ അവാർഡ് തുക ഉപയോഗിച്ച് പബ്ലിക് കോസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന സന്നദ്ധ സംഘടനയുണ്ടാക്കി. പിന്നീടാണ് അന്നാ ഹസാരെയുമായി ചേർന്ന് ലോക്പാൽ ബില്ലിന് വേണ്ടി ഉപവാസ സമരം നടത്തിയത്. 2013 ഡൽഹിയിൽ ആദ്യമായി അധികാരമേറ്റെങ്കിലും കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതോടെ പുറത്തായ ആം ആദ്മി 2015 70-ൽ 67 സീറ്റിലും വിജയിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചത് രാഷ്ട്രീയ കരിയറിൽ മൈലേജ് കൂട്ടി. വൈദ്യുതിയും വെള്ളവും ചികിത്സയും സൗജന്യമാക്കി ജനങ്ങളെ കയ്യിലെടുത്ത ആം ആദ്മി 2020-ൽ 70-ൽ 62 സീറ്റ് നേടി ഡൽഹി ഭരണം നിലനിർത്തി. 2014 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായി വിലസുന്ന നരേന്ദ്രമോദിക്ക് ഡൽഹി സംസ്ഥാനം വിട്ടു നൽകാതെ വിലങ്ങുതടിയായി കെജ്രിവാൾ. സമ്പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ലഫ്റ്റനന്റ് ഗവർണർക്ക് മേൽക്കോയ്മയുള്ള ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനോട് മല്ലിട്ടുള്ള ഭരണയാത്ര കൂടുതൽ വളരാനുള്ള സാധ്യതകളാക്കി മാറ്റിയെന്നതാണ് കെജ്രിവാളിന്റെ വിജയം. ഈ അനുഭവങ്ങളാണ് പഞ്ചാബിലും ഗോവയിലും അദ്ദേഹം പാർട്ടിക്കായി ഉപയോഗപ്പെടുത്തിയത്. അതും ഫലം കാണുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിൽ BJP വിരുദ്ധ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ക്ഷണിക്കാതിരുന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മാത്രം അധികാരമുള്ള കോൺഗ്രസിന് മുന്നിൽ എന്തുകൊണ്ടും തലയുയർത്തി നിൽക്കാനും ഒരുപക്ഷെ ഒരു പടി മുന്നിൽ കയറാനും യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും.